ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. കഴിഞ്ഞ മൻ കി ബാത്തിൽ ഒഴിവുകാലത്ത് നിങ്ങളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവിടെയുള്ള ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മുഹൂർത്തങ്ങൾ ഇൻക്രെഡിബിൾ ഇന്ത്യ ഹാഷ്ടാഗിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല പ്രതികരണം ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഒന്നിനൊന്ന് മികച്ച ദൃശ്യങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് ഭാരതം. കലകളും വാസ്തുശില്പങ്ങളും പ്രകൃതിയും പർവ്വതങ്ങളും അരുവികളും നദികളും സമുദ്രങ്ങളും ഒക്കെ കൂടി. വിനോദസഞ്ചാരത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ ചെയ്ത ഈ മഹത്തായ കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഭാരത സർക്കാർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ട്വിറ്ററിലൂടെ ഇത് പുനരവതരിപ്പിക്കുവാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിലെ ബേലം ഗുഹകളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ചിലർ അയച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഒട്ടനവധി പേർക്ക് ഇങ്ങനെയൊരു പ്രദേശമുണ്ടെന്നറിയാൻ കഴിയുമായിരുന്നില്ല. മധ്യപ്രദേശിലെ ഓർജായുടെ ചിത്രമാണെങ്കിലും ശരി, ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമായിട്ടാണ് നാം പലപ്പോഴും രാജസ്ഥാനെ കാണുന്നത്. എന്നാൽ അവിടെ നിന്നാരെങ്കിലും മെനാലിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ അയക്കുമ്പോൾ വളരെയധികം ആശ്ചര്യം തോന്നുകയാണ്. ശരിക്കും എന്നെ അതിശയിപ്പിക്കുന്നു. ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ലോകമിത് കാണട്ടെ, നമ്മുടെ നാട്ടുകാർ കാണട്ടെ, നമ്മുടെ പുത്തൻ തലമുറയും കാണട്ടെ. എന്റെ പ്രിയമുള്ള ദേശവാസികളെ, നിങ്ങൾ എന്നെ പ്രധാനമന്ത്രിയാക്കി. ശരി തന്നെ, എന്റെ ഉള്ളിലുള്ള മനുഷ്യൻ ചിലപ്പോഴെങ്കിലും മറ്റെല്ലാ പദവികളും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് എന്നിലേക്ക് ഉൾവലിയാറുണ്ട്. അതുപോലെ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം എന്റെ മനസ്സിനെ ആവേശം കൊള്ളിച്ചു. UNൽ ഈ ആശയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഒരു കാര്യം പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ജൂൺ 21 ദൃശ്യങ്ങൾ കണ്ടപ്പോൾ സൂര്യൻ ഉദിച്ചിടത്തെല്ലാം, സൂര്യകിരണങ്ങൾ പതിഞ്ഞിടത്തെല്ലാം യോഗ. യോഗയിലൂടെ സൂര്യനെ സ്വാഗതം ചെയ്യാത്തതായി ലോകത്തിലെ ഒരു ഭൂവിഭാഗവും ഇല്ലെന്നായി. യോഗാഭ്യാസത്തിൻ്റെ ലോകത്ത് സൂര്യൻ ഒരിക്കലും അസ്തമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ലോകം യോഗയെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ, യോഗയെ തോളിലേറ്റുന്നത് കണ്ടപ്പോൾ ഏത് ഇന്ത്യക്കാരൻ്റെ മനസ്സാണ് അഭിമാനം കൊള്ളാതിരുന്നത്? ഞാനും ആനന്ദപുളകിതനായി. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഫ്രാൻസിലെ ജനങ്ങൾക്ക് സീൻ നദിയും ഇഫൽ ടവറും അഭിമാനത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവർ യോഗ ചെയ്യാൻ വേണ്ടി ആ സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. അവർ അത്രയ്ക്ക് തുല്യമായ പദവിയാണ് യോഗയ്ക്ക് നൽകിയത്. ന്യൂയോർക്കിലെ ജനങ്ങൾ ടൈം സ്ക്വയറിലാണ് യോഗ അനുഷ്ഠിച്ചത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓപ്പറ ഹൗസിൻ്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ തെളിയുന്നത്. ഓസ്ട്രേലിയക്കാർ ഓപ്പറ ഹൗസിന് സമാനമായ പദവി യോഗയ്ക്ക് നൽകി. അവിടെയാണ് യോഗ അനുഷ്ഠിച്ചത്. വടക്കൻ അമേരിക്കയിലാകട്ടെ, സിലിക്കോൺ വാലിയിലാകട്ടെ, മിലാനിലെ ഡ്യൂമോ കത്തീഡ്രലിലാകട്ടെ, ഇവയെല്ലാം അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ജൂൺ 21 UN സെക്രട്ടറി ജനറൽ ശ്രീമാൻ ബാങ്കിമോൺ UN തലസ്ഥാനത്ത് യോഗ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടായെന്നോ. അതുപോലെ UN സമാധാന സേനയും മനോഹരമായ യോഗാ പ്രദർശനം നടത്തി. ഭാരതത്തിലും സിയാച്ചനിലെ വെളുത്ത മഞ്ഞുപരവതാനികളിൽ യോഗാഭ്യാസം നടത്തി നമ്മുടെ സൈനികർ. അതേസമയം സമുദ്രത്തിൽ എവിടെയൊക്കെയാണോ നമ്മുടെ നാവികസേനയുടെ കപ്പലുകൾ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ നമ്മുടെ നാവികസേന യോഗാഭ്യാസം നടത്തി. ഡൽഹിയിലാകട്ടെ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചു. യോഗാവീഥിയായി മാറി രാജവീഥി. ഞാൻ ദേശത്തോടും ലോകത്തോടും ഹൃദയം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊരു ചടങ്ങിനു വേണ്ടി മാത്രമുള്ള പരിപാടിയായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു നവജിജ്ഞാസ, പുതുസന്തോഷം, ഒരു പുത്തനാവേശം, ഒരു സംഘബോധം നടക്കുന്നതായി തോന്നി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിയറ്റ്നാമിലെ ഒരു കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടി യോഗ ചെയ്യുന്ന ചിത്രം ഞാൻ ട്വീറ്റ് ചെയ്തിരുന്നു. എത്ര ഓമനത്തം നിറഞ്ഞതായിരുന്നു ആ ചിത്രം! അത് ലോകം മുഴുവൻ പ്രചരിച്ചു. എല്ലാ പേരും, സ്ത്രീകളും പുരുഷന്മാരും ആബാലവൃദ്ധം ഗ്രാമീണരും നഗരവാസികളും വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും എല്ലാവരും യോഗയ്ക്ക് വേണ്ടി ഒന്നിച്ചു. ശരിക്കും ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഒരു കണ്ണിയായി മാറി യോഗ. ബുദ്ധിജീവികളും മറ്റുള്ളവരും ഇതിനെ എങ്ങനെ വ്യാഖ്യാനം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഇക്കാര്യം. ലോകം ഭാരതത്തെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഭാരതത്തെ അറിയാനുള്ള ജിജ്ഞാസ ഏറി വരികയാണ്. ഇവിടുത്തെ മൂല്യങ്ങളും പാരമ്പര്യവും അറിയുവാൻ ലോകം കാതോർക്കുന്നു. ഈ പാരമ്പര്യത്തെ അമാന്തം കൂടാതെ ലോകത്തിന് കൈമാറേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളിലാണ്. നമുക്ക് ഇത് ലോകത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നാം നമ്മുടെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നിറവേറ്റാൻ കഴിയൂ. ഇതിലൊക്കെ എന്തു പുതുമയാണുള്ളത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. ഭാരതത്തിൻ്റെ കുടുംബവ്യവസ്ഥ ലോകർക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ കുടുംബവ്യവസ്ഥയും കുടുംബ മൂല്യങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തിക്കൂടാ? ലോകം അതിശയിക്കും. നിശ്ചയമായും അവർ ആശ്ചര്യപ്പെടും. നമ്മുടെ പൂർവികർ ഇത്തരം വിലമതിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അവയിൽ ശ്രേഷ്ഠമായിട്ടുള്ളവ ലോകത്തിനും കൂടി അവകാശപ്പെട്ടതാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വിജയം ആനന്ദത്തോടൊപ്പം ഒരു പുതിയ ഉത്തരവാദിത്തം കൂടി നൽകിയിരിക്കുന്നു. ലോകത്തിന് ഉത്തമമായ യോഗയിലുള്ള അറിവ് പകരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. യോഗയുടെ എല്ലാ തലങ്ങളെയും ലോകത്തിന് ഒരു വേദിയിൽ ഒന്നിച്ചു കാണാനുള്ള അവസരം, അതൊരുക്കേണ്ടുന്ന ഉത്തരവാദിത്വവും നമ്മുടേതാണ്. ദേശത്തെ യുവാക്കളോട്, പ്രത്യേകിച്ചും ഐടി വിദഗ്ധരോട് ഒന്നിച്ചു ചേർന്ന് ഓൺലൈൻ യോഗ പരിശീലനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൽ യോഗാ സ്ഥാപനങ്ങളെക്കുറിച്ചും യോഗാ ഗുരുക്കളെക്കുറിച്ചും യോഗയെക്കുറിച്ചും യോഗ എവിടെ പഠിപ്പിക്കുമെന്നതിനെക്കുറിച്ചും യോഗാ പരിശീലകർ എവിടെ ലഭ്യമാകുമെന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന്. അതെ, എവിടെ നിന്നെങ്കിലും തുടങ്ങേണ്ടേ? ഭാവിയിൽ അതൊരു ശക്തിയായി മാറും. ഇക്കഴിഞ്ഞ സംഭവങ്ങളെ മറ്റൊരു വീക്ഷണകോണിലൂടെ കാണാൻ ഞാൻ ശ്രമിക്കുകയാണ്. പ്രവർത്തിക്കുന്ന സർക്കാർ, കുതിക്കുന്ന സർക്കാർ ഒരു ലക്ഷ്യത്തിൽ മനസ്സുവെച്ചാൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു. ചുറ്റും നിരാശ വ്യാപിച്ചിരുന്ന സമയത്ത് നമുക്ക് മറക്കാൻ കഴിയില്ല, ഒരു വർഷം മുൻപ് ഒരേയൊരു ജൽപ്പനം മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. സർക്കാരിന് ആയുഷ് എന്നൊരു വിഭാഗമുണ്ടായിരുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ആരും തന്നെ അക്കൂട്ടരെ ശ്രദ്ധിച്ചിരുന്നില്ല. വല്ലപ്പോഴുമൊക്കെ പത്രങ്ങളിൽ ചെറുതോ വലുതോ ആയ വാർത്തകൾ വന്നാലായി, വന്നില്ലെങ്കിലായി. എന്നാൽ യോഗാ ദിനത്തെ നയിച്ചത് അവരാണ്. ഈ ചെറിയ വിഭാഗമാണ് ലോകത്തിനു മുൻപിൽ ഇത്രയും മഹത്തായ കാര്യം ആസൂത്രണം ചെയ്ത് കാട്ടിയത്. ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ ഒരു ചെറിയ ഘടകത്തിന് പോലും എത്ര മഹത്തായ കാര്യവും ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ മാതൃകയാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം കണ്ടതാണ് നമ്മൾ യമനിൽ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്ന്. മണിക്കൂറുകൾക്കകമാണ് നമ്മുടെ ആൾക്കാർ നേപ്പാളിൽ സഹായത്തിനായി ഓടിയെത്തിയത്. പ്രവർത്തിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ബാങ്ക് ജീവനക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കോടിക്കണക്കിന് ആളുകളെയാണ് അവർ ബാങ്കുമായി ബന്ധിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ വെച്ച് സ്കൂളുകളിൽ ശൗചാലയങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തിരുന്നുവല്ലോ. അടുത്ത ഓഗസ്റ്റ് 15 ഇത് നമ്മൾ പൂർത്തിയാക്കണമെന്നും പറഞ്ഞിരുന്നു. 60 കൊണ്ട് നടക്കാത്ത കാര്യം ഒരു വർഷം കൊണ്ട് സാധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് തന്നെ ഒരു സാഹസമാണ്. ഏകദേശം 450,000 ശൗചാലയങ്ങൾ നിർമ്മിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ആഹ്ലാദത്തോടെ പറയാൻ കഴിയും, ഓഗസ്റ്റ് 15 വരാനിരിക്കുന്നതേയുള്ളൂ. പൂർണ്ണമായിട്ടില്ലെങ്കിലും ഏകദേശം എല്ലാ സ്കൂളുകളിലും ശൗചാലയ നിർമ്മാണ പണികൾ ജനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതായത്, സർക്കാരും ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ദേശത്തിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. സർവജനഹിതായ, സർവജനസുഖായ എന്ന കാഴ്ചപ്പാടുമായി മുന്നോട്ടു പോകുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് മുന്നേറും. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുന്നു. ഇത് ഞാൻ കണ്ടതാണ്. ദേശത്തിന് മുന്നേറാനുള്ള യഥാർത്ഥ ഊർജവും ഇതുതന്നെയാണ്. കഴിഞ്ഞ മാസം ജനസുരക്ഷയ്ക്കായുള്ള 3 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്നാണ് അത് ചെയ്തത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ ജനസുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് പ്രവർത്തനങ്ങളെ നടന്നിട്ടുള്ളൂ. എന്നാൽ ഈ 3 പദ്ധതികളിലൂടെയും ഒരു കുതിപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10 കോടിയിൽ പരം ജനങ്ങൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കാര്യം തോന്നുന്നു, അത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ രക്ഷാബന്ധൻ ആഘോഷിക്കുകയാണല്ലോ. നമുക്കെന്തുകൊണ്ട് രക്ഷാബന്ധനത്തിന് മുൻപായി ഒരു ജനമുന്നേറ്റം നടത്തിക്കൂടാ? എന്തുകൊണ്ട് ദേശത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ജനസുരക്ഷാ പദ്ധതികളുടെ നേട്ടങ്ങൾ എത്തിച്ചുകൂടാ? നമ്മുടെയൊക്കെ വീടുകളിൽ ആഹാരം പാചകം ചെയ്യുന്ന സഹോദരിമാരുണ്ടാകും, പാത്രം കഴുകുന്ന സഹോദരിമാരുണ്ടാകും, വയലുകളിൽ പണിയെടുക്കുന്ന സഹോദരിമാരുണ്ടാകും, നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാരുണ്ടാകും. നമുക്കെന്തുകൊണ്ട് രക്ഷാബന്ധൻ എന്ന പവിത്രമായ ഉത്സവത്തോടനുബന്ധിച്ച് 12 രൂപയ്ക്കുള്ളതോ 330 രൂപയ്ക്കുള്ളതോ ആയ ജനസുരക്ഷാ പദ്ധതികൾ സമ്മാനമായി നൽകി ജീവിതകാലം മുഴുവൻ അവരെ സുരക്ഷിതരാക്കിക്കൂടാ? ഇത് രക്ഷാബന്ധന് ഒരു സഹോദരൻ സഹോദരിക്ക് നൽകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമായിരിക്കും. രക്ഷാബന്ധൻ ഉത്സവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് 2 കോടിയോ 5 കോടിയോ 7 കോടിയോ 10 കോടിയോ നമുക്ക് ഇത് എത്രമാത്രം സഹോദരിമാർക്ക് പ്രയോജനപ്രദമാക്കിക്കൂടാ? വരൂ, നമുക്കൊരുമിച്ച് ഈ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. ഞാൻ മൻ കി ബാത് അവതരിപ്പിക്കുമ്പോൾ പലരും എനിക്ക് നിർദ്ദേശങ്ങൾ അയക്കാറുണ്ട്. ഇത്തവണ മഴക്കാലത്തെക്കുറിച്ച് പറയണമെന്ന് കുറച്ചുപേർ എന്നോട് നിർദ്ദേശിച്ചു. നാഗ്പൂരിലെ യോഗേഷ് ധണ്ടേക്കർ, മൈസൂരിലെ ഹർഷവർദ്ധൻജി, പ്രവീൺ നട്കർണിജി, ദിവ്യാംശു ഗുപ്താജി, ഇവരൊക്കെ മഴക്കാലത്തെക്കുറിച്ച് തീർച്ചയായും മൻ കി ബാത്തിൽ പറയണമെന്നാവശ്യപ്പെട്ടിരുന്നു. നല്ല നിർദ്ദേശമാണ്. എന്തൊക്കെയായാലും ഈ മഴക്കാലം എല്ലാവരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതാണ്. പുതുമഴ എല്ലാവർക്കും, ഏതു പ്രായത്തിലുള്ളവർക്കും ആസ്വാദ്യകരമാണ്. മഴ സമയത്ത് ചൂട് പലഹാരത്തോടും ബജിയോടും ചോളത്തോടുമൊപ്പം ചൂട് ചായ കുടിക്കുന്നതിൻ്റെ സുഖം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും. സൂര്യാംശു നമുക്ക് ജീവൻ നൽകുന്നതുപോലെ മഴയും നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. ഓരോ തുള്ളി ജലവും അമൂല്യമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ സമൂഹത്തിനായി ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കേണ്ടതുണ്ട്. ഗ്രാമത്തിലെ ജലം ഗ്രാമത്തിലും നഗരത്തിലെ ജലം നഗരത്തിലും തങ്ങി നിൽക്കണമെന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. വെള്ളം തടഞ്ഞു നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. മഴവെള്ളം കെട്ടിനിന്ന് അത് ഭൂമിയിലേക്ക് മടങ്ങിപ്പോയാൽ ഭൂമി റീചാർജ് ചെയ്യപ്പെടും. അങ്ങനെ വർഷം മുഴുവനുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മഴവെള്ള സംഭരണം ഒരു പുതിയ സംരംഭമല്ല, നൂറ്റാണ്ടുകളായി നടന്നുവരുന്നതാണ്. അത് ഷെൽട്ടറായാലും ശരി, വാട്ടർഷെഡ് ഡെവലപ്മെൻ്റ് ആയാലും ശരി, ചെറിയ കുളങ്ങളായാലും ശരി, നിലങ്ങളായാലും ശരി, നമുക്ക് ഓരോ തുള്ളിയും സംരക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൽ പോവുകയാണെങ്കിൽ, മഹാത്മാഗാന്ധിയുടെ വീട് കാണാൻ പോവുകയാണെങ്കിൽ, 200 വർഷം പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിൽ ഒരു ഭൂഗർഭ ജലസംഭരണിയുണ്ട്. ഇതിൽ മഴവെള്ളം നേരിട്ടെത്താനുള്ള ഏർപ്പാടുകളുണ്ടായിരുന്നു. 200 വർഷങ്ങൾക്ക് ശേഷവും അത് പ്രവർത്തനക്ഷമമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല, വേനൽക്കാലത്ത് പോലും വെള്ളം കേടുവരുന്നില്ല. പോർബന്തർ സമുദ്രതീരത്താണ്, എങ്കിലും ശുദ്ധമായ ജലം. മഴവെള്ളം സംഭരിച്ച് ഓരോ വീട്ടിലും സൂക്ഷിക്കുമായിരുന്നു. നമുക്കും ഇത് ചെയ്യാം. ഇതൊരു ജനമുന്നേറ്റമായി മാറേണ്ടതുണ്ട്. ഓരോ ഗ്രാമത്തിലും ഇതിനുള്ള ഏർപ്പാടുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ കണ്ണുകൾക്ക് പ്രിയങ്കരമായ പച്ചപ്പ്, പച്ചപ്പുള്ള ജീവിതം എത്ര മനോഹരമാണ്! മരങ്ങളും ചെടികളും തോട്ടങ്ങളും ജീവിതത്തെ പച്ചപ്പുള്ളതായി മാറ്റുന്നു. ഈ മഴക്കാലത്ത് മരം നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും യുവാക്കൾ മുഖേനയും ധാരാളം ഉണ്ടാകേണ്ടതുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു നിർദ്ദേശം വയ്ക്കാം. ഒരു സാധാരണ ഗ്രാമീണ സാങ്കേതിക വിദ്യയാണ്, നിങ്ങൾ ഒരു മരം നടുന്നതിനോടൊപ്പം മരത്തിൻ്റെ വശത്തായി ഒരു മൺകുടം കൂടി വയ്ക്കുക. അതിൽ വെള്ളം നിറയ്ക്കുക. മാസം 2 തവണ നിറച്ചാലും മതി. ആ ചെടി വളരെ പെട്ടെന്ന് തഴച്ചു വളരുന്നത് കാണാം. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ, പഴയ മൺകുടം കിട്ടുമല്ലോ. ഞാൻ കർഷകരോട് പറയാറുണ്ട്, പാടത്ത് വരമ്പ് നിർമ്മിക്കുന്നതിന് പകരം മരം നടണമെന്ന്. അത് നിങ്ങൾക്കൊരു സമ്പാദ്യമായി മാറും. മഴ പ്രിയപ്പെട്ടതാണ്, ആഹ്ലാദകരമാണ്, കാര്യം ശരിയാണ്. പക്ഷേ മഴക്കാലത്താണ് ധാരാളം രോഗങ്ങൾ കടന്നുവരുന്നത്. രോഗികളുടെ ആധിക്യം കാരണം ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ പോലും സമയം ലഭിക്കാറില്ല. മഴക്കാലത്ത് വെള്ളത്തിലൂടെ രോഗങ്ങൾ പകരുമെന്ന് നമുക്കറിയാം. അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളതുകൊണ്ട് ബാക്ടീരിയ പെരുകും. അതുകൊണ്ടുതന്നെ ശുചിത്വം അത്യന്താപേക്ഷിതമാണ്. ശുദ്ധജലം കുടിക്കാനുള്ള ആഗ്രഹവും തീർച്ചയായും ഉണ്ടാകും. മിക്കവാറും ആൾക്കാർ അക്കാലത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാറുണ്ട്. അത് പ്രയോജനപ്രദവുമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നിടത്തോളം രോഗം നമ്മളിൽ നിന്ന് അകലം പാലിക്കും. നമുക്ക് വെള്ളവും വേണം, മഴയും വേണം, പക്ഷേ രോഗത്തിൽ നിന്ന് മുക്തിയും വേണം. എന്റെ ദേശവാസികളെ, ഈ അടുത്ത കാലത്ത് നമ്മൾ 3 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പ്രത്യേകിച്ചും നഗരവാസികൾക്കായി. നമ്മുടെ രാജ്യത്ത് 500 ചെറുതും വലുതുമായ നഗരങ്ങളുണ്ട്. പാഴിൽ നിന്ന് ധനമുണ്ടാക്കാം. ചപ്പുചവറുകൾക്കുള്ളിൽ നിന്ന് പോലും സമ്പത്തുണ്ടാക്കാം. വളം നിർമ്മിക്കാം, ഇഷ്ടിക നിർമ്മിക്കാം, വൈദ്യുതി നിർമ്മിക്കാം, മലിനജലം ശുദ്ധീകരിച്ച് കൃഷിക്കായി ഉപയോഗിക്കാം. ഈ പദ്ധതിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അമൃത് പദ്ധതിയിലൂടെ നഗരങ്ങളെ വാസയോഗ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ലോകത്തോട് കിടപിടിക്കാനുള്ള ശ്രമവും ദേശത്തിന് നടത്തേണ്ടതായുണ്ട്. അങ്ങനെയുള്ള സ്മാർട്ട് സിറ്റികൾ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം ദേശത്തിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തിക്ക് പോലും കയറിക്കിടക്കാൻ വീടുണ്ടാകേണ്ടതുണ്ട്. വീട്ടിൽ വെള്ളം വേണം, വെളിച്ചം വേണം, ശൗചാലയം വേണം, സമീപത്ത് വിദ്യാലയങ്ങൾ വേണം. 2022 ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ 75 പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ദേശവാസികൾക്ക് വീട് നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ വലിയ പദ്ധതികൾ ആരംഭിക്കുന്നു. നഗരജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുമായി ബന്ധപ്പെടാറുണ്ടല്ലോ. ഒരുപാട് പുതിയ ആശയങ്ങൾ നിങ്ങളിൽ നിന്നും എനിക്ക് കിട്ടാറുണ്ട്. സർക്കാരിനെക്കുറിച്ചുള്ള നല്ലതും ചീത്തയുമായ റിപ്പോർട്ടുകളും ഞാൻ ശ്രദ്ധിച്ചു വരുന്നു. പലപ്പോഴും ദൂരെയുള്ള ഗ്രാമങ്ങളിലെ വ്യക്തികൾ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ പോലും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാറുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സർക്കാരിൻ്റെ പരിപാടിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പക്ഷേ സർക്കാരിൻ്റെ പദ്ധതി ഒരു വ്യക്തിയോ സമൂഹമോ ഗ്രാമമോ തങ്ങളുടേതാക്കി മാറ്റുമ്പോൾ അതിന് എത്രമാത്രം ശക്തി വർദ്ധിക്കുന്നുവെന്നോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിയാനയിലെ ബിബിപൂർ ഗ്രാമത്തിലെ സർപ്പഞ്ചായ ശ്രീമാൻ സുനിൽ ജഹ്ലാൻ എത്ര മഹത്തായൊരു ശ്രമമാണ് നടത്തിയത്. അദ്ദേഹം സെൽഫി വിത്ത് ഡോട്ടർ, അതായത് മകളോടൊപ്പം ഫോട്ടോ എടുക്കുക എന്ന ശ്രമത്തെ വ്യാപിപ്പിക്കുവാനായി ഗ്രാമത്തിൽ മഹത്തായ ഒരന്തരീക്ഷം സൃഷ്ടിച്ചു. ഓരോ അച്ഛനോടും മകളോടൊപ്പം സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പ്രേരിപ്പിച്ചു. ഈ കാഴ്ചപ്പാട് എനിക്കിഷ്ടപ്പെട്ടു. അതിനു പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഹരിയാനയിൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. രാജ്യത്തെ ഏകദേശം 100 ജില്ലകളിലെ ഈ അവസ്ഥ ആശങ്കാജനകമാണ്. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ. ഹരിയാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ സർപ്പഞ്ച് ബേട്ടി ബച്ചാവൂ എന്ന പദ്ധതിയെ ഈ രീതിയിൽ ആവിഷ്കരിച്ചപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ഒരു പുത്തൻ പ്രതീക്ഷ തരുന്നു. ഇതിൽ ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം ഈ സംഭവത്തിൽ നിന്നും എനിക്ക് പ്രേരണയും ലഭിച്ചു. അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ മകളോടൊപ്പമുള്ള ഒരു സെൽഫി എടുത്ത് ഹാഷ്ടാഗ് സെൽഫി വിത്ത് ഡോട്ടർ എന്ന് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം ബേട്ടി ബച്ചാവൂ ബേട്ടി പഠാവൂ എന്ന പദ്ധതിക്ക് ശക്തി പകരുന്ന തലക്കെട്ടും എഴുതി അയക്കൂ. അനുയോജ്യമായ വരികൾ എഴുതി അയക്കുക. അത് ഏത് ഭാഷയിലുമാകാം, ഇംഗ്ലീഷാകാം, ഹിന്ദിയാകാം, നിങ്ങളുടെ മാതൃഭാഷ ഏതുമാകാം. അതിൽ ആകർഷകമായ തലക്കെട്ടുള്ള സെൽഫി നിങ്ങളുടെയും മകളുടെയും ഞാൻ റീട്വീറ്റ് ചെയ്യും. നമുക്ക് ബേട്ടി ബച്ചാവൂ ബേട്ടി പഠാവൂ എന്ന പദ്ധതിയെ ഒരു ജനമുന്നേറ്റമാക്കി മാറ്റാൻ കഴിയും. ഹരിയാനയിലെ ബിബിപൂർ ഗ്രാമത്തിൽ സുനിൽ ഭായ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ഹാഷ്ടാഗ് സെൽഫി വിത്ത് ഡോട്ടർ തീർച്ചയായും പോസ്റ്റ് ചെയ്യൂ. പെൺമക്കളുടെ മഹത്വം വർദ്ധിക്കുന്നത് കാണൂ. അഭിമാനം വർദ്ധിക്കുന്നത് കാണൂ. ബേട്ടി ബച്ചാവോ എന്ന പദ്ധതി എത്ര ഭാസുരമാകും! അതോടൊപ്പം നമ്മുടെ മേൽ ചാർത്തപ്പെട്ട കളങ്കവും ഇല്ലാതെയാകും. ശരി, ഈ മഴക്കാലത്ത് നിങ്ങൾക്കെൻ്റെ മംഗളാശംസകൾ. മഴ ആസ്വദിക്കൂ, നമ്മുടെ ദേശത്തെ ഹരിതാഭമാക്കി മാറ്റൂ. അന്താരാഷ്ട്ര യോഗാ ദിനം ദിനാചരണമാക്കാതെ നിങ്ങൾ യോഗ അഭ്യസിക്കൂ, നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നത് കാണാം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് തുടരാൻ പറയുന്നത്. നിങ്ങൾ ഇത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റൂ. അതോടൊപ്പം നിങ്ങൾ എവിടെ യാത്ര പോയാലും ഇൻക്രെഡിബിൾ ഇന്ത്യയിലേക്ക് തീർച്ചയായും ഫോട്ടോ അയയ്ക്കുക. നമ്മുടെ ദേശത്തിന് എത്രമാത്രം വൈവിധ്യമുണ്ടെന്നുള്ള വസ്തുത ദേശവും ലോകവും അറിയട്ടെ. അതിൽ കരകൗശലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ചിത്രങ്ങളേ വന്നിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ കരകൗശലവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുമുണ്ടായിരിക്കാം. അത് പാവപ്പെട്ടവരും വൈദഗ്ധ്യമുള്ളവരും നിർമ്മിക്കുന്നുണ്ടാവാം. അവയൊക്കെ അയയ്ക്കൂ. നമുക്ക് ലോകം മുഴുവൻ എത്തേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ വൈവിധ്യം എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരെളുപ്പവഴിയും നമ്മുടെ പക്കലുണ്ട്. നമുക്ക് തീർച്ചയായും എത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് ഇത്രമാത്രം. അടുത്ത മൻ കി ബാത്തിനായി അടുത്ത പ്രാവശ്യം കാണാം. ചിലപ്പോഴൊക്കെ കുറച്ചുപേർക്കെങ്കിലും മൻ കി ബാത്തിൽ സർക്കാരിൻ്റെ വലിയ വലിയ പദ്ധതികളാണ് ഞാൻ പ്രഖ്യാപിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല, അതിനായി ഞാൻ ദിനരാത്രങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് കൊച്ചുകൊച്ച് രസകരമായ കാര്യങ്ങൾ സംസാരിക്കാം, അത് മതി. അതിലാണ് എനിക്ക് ആനന്ദം. വളരെ നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.